بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. امام السعدي رحمه الله يدعى التوضيح والبيان لشجرة الإيمان എന്ന കിതാബാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാഅല്ലാ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞു നിർത്തിയത് ഈമാൻ ലഭിക്കുന്ന അല്ലെങ്കിൽ ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ മഅരിഫത്ത് അസ്മാഇല്ലാഹി അൽഹുസ്ന, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തദബ്ബുറുൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് ഉറ്റ ആലോചിക്കുക എന്നുള്ളതെല്ലാം നാം പറഞ്ഞിരുന്നു. ഇനി അടുത്തത് വരുന്നത്, അടുത്ത കാര്യം ഷെയ്ഖ് കൊടുക്കുന്നത്, മഅരിഫത്തു അഹാദീസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ചുള്ള അറിവ്, അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹി തന്നെയാണ് ഖുർആനും ഹദീസും. പ്രമാണം എന്നുള്ള നിലക്ക് ഇസ്ലാമിൽ ഒരേ സ്ഥാനത്ത് നിൽക്കുന്നവയാണ് ഖുർആനും ഹദീസും, പ്രമാണം എന്നുള്ള നിലക്ക്. എന്നാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഹദീസ് അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അല്ലെങ്കിൽ സഹാബാക്കൾ അത് ഉദ്ധരിച്ചതുമായ രീതിയിലൊക്കെ ഹദീസുകൾ വരും. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഹദീസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, ഹദീസുകളെ കുറിച്ച് അറിവുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുന്നതാണ്. ഈ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഫകുല്ലമ ഇസ്ദാദൽ അബ്ദു മഅരിഫത ബി കിതാബില്ലാഹി വസുന്നത്തി റസൂലി, അല്ലാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് എത്ര അറിവുണ്ടാകുന്നുവോ അത്രത്തോളം ഒരടിമയുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് വഹിയാണ് എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഹദീസുകളെ സംബന്ധിച്ച് നമുക്ക് അള്ളാഹുവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. പിന്നെ ഉലമാക്കൾ കിതാബുകൾ എഴുതിയത് കാണാം, ദലായിലു നുബുവ, നുബുവത്തിന്റെ തെളിവുകൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതിനുള്ള തെളിവുകളുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ കോഡീകരിച്ച് കാണാൻ സാധിക്കും. ഹദീസ് പഠിക്കുന്ന ആളുകൾക്കറിയാം മുതവാത്തിറായിട്ടുള്ള ഹദീസുകൾ എന്ന് പറയും, അതായത് ഒരുപാട് സംഘം ആളുകൾ ഉദ്ധരിച്ചു വരുന്ന ഹദീസുകൾ. ആ ഹദീസുകളെ കുഫ്ഫാറുകൾ പോലും, ഇസ്ലാമിനെ പറ്റി അറിയുന്ന കുഫ്ഫാറുകൾ പോലും പറയുന്നത് മുതവാത്തിറായിട്ട് ഒരു കാര്യം ഇസ്ലാമിൽ ഹദീസായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം അത്രയധികം സഹീഹായ സ്വീകാര്യപ്രദമായ കാര്യമായിരിക്കും അത്. അങ്ങനെ മുതവാത്തിറായി വന്ന ഹദീസുകളിൽ തന്നെ ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടാവും റസൂലുള്ളാഹിന്റെ റിസാലത്തിന് നുബുവത്തിന് തെളിവായിട്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മിമ്പർ ഉപയോഗിച്ചിരുന്നു, ഒരു മിമ്പറായിട്ട് ഒരു തടിക്കഷ്ണം, ഒരു മരക്കഷ്ണം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വേറൊരു സ്ത്രീ ഒരു മിമ്പർ രൂപത്തിൽ ആശാരിയായിരുന്ന, ആശാരിപ്പണി അറിയുന്നവർ ഒരു മിമ്പർ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്തപ്പോ ഈ തടി അവിടെ മാറ്റിവെച്ചു മസ്ജിദിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുതിയ മിമ്പറിൽ ഖുതുബ നിർവഹിക്കാൻ കയറിയ സമയത്ത് പഴയ മിമ്പർ കരയുന്നതായിട്ട് ഒരു റിപ്പോർട്ട് കാണാൻ സാധിക്കും. അത് മുതവാത്തിറായിട്ടുള്ളതാണ്, ഒരുപാട് സഹാബികൾ ഉദ്ധരിച്ച്, അതിന് താഴെ ഒരുപാട് പേര് ഉദ്ധരിച്ച് അങ്ങനെ വന്നിട്ടുള്ള ഹദീസാണ്. ഇതിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു ചരിത്രം ഉണ്ടാവില്ല. മുതവാത്തിറായ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ലോകത്തിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം വിശ്വസിക്കാൻ പറ്റൂല, അത്രയധികം വിശ്വാസയോഗ്യമാണ്. ഇതുപോലെ ഒരുപാട് ഹദീസുകളുണ്ട്. അത് നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു മരക്കഷ്ണം കരയുകയും റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ തെളിവാണ്. ഇവിടെ പറയുന്നത് ഹദീസുകളെ കുറിച്ചിട്ടുള്ള അറിവുകൾ നമ്മൾ കീമ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതാണോ, അത് ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ചിന്തിക്കുന്നവർ കൽബിൽ ശുബ്ഹത്ത് ബാധിച്ച ആളുകളായിരിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഒരാൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ കാര്യമാണ്. ആ എത്രത്തോളം സത്യപ്പെടുത്തുന്നതോ അത്രത്തോളം അവന്റെ സിദ്ഖ് അവൻ സിദ്ദീഖ് ആയി മാറുന്നതാണ്. നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം, ആ സിദ്ദീഖിന്റെ പേര് വിടാനുള്ള ചരിത്രം, ഇസ്ലാം മിഅ്റാജ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ ഏഴ് ആകാശത്തിലേക്കും പോയി എന്ന് പറഞ്ഞു വന്നപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയായിരിക്കണം ഏത് ഹദീസുകളെ സംബന്ധിച്ചും. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത് ഖുർആനായാലും ഹദീസായാലും വഹീന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളെ ഇൽമുള്ളവർ, ഇൽമിൽ ഉന്നതിയിലായിട്ടുള്ള റാസിഖീൻ, ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകൾ അവരൊരു സംശയമില്ലാതെ അതിന് അംഗീകരിക്കും. നമുക്ക് ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് പല ആളുകളും ചില ഹദീസുകളെ സഹീഹായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ട ചില ഹദീസുകളെ ആളുകൾ കാണിച്ചിട്ട് അത് അത് ശരിയല്ല, അത് നമ്മുടെ ബുദ്ധിക്ക് വെച്ചതല്ല, അത് ബുദ്ധിക്ക് വെച്ച് ആലോചിക്കും അത് ശരിയാവില്ല, അല്ലെങ്കിൽ ശാസ്ത്രം ഇതിനെതിരായി കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന കാണിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ ഈമാൻ ഉറച്ച പ്രവാചകനെ സത്യപ്പെടുത്തുന്ന മുഅ്മിനീങ്ങൾ, അവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൽമുള്ളവർ അള്ളാഹു തആല ആലി ഇംറാനിൽ പറഞ്ഞു, സൂറത്ത് ആലി ഇംറാനിൽ ഹുവൽ ലദീ അൻസല അലൈക കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്, അള്ളാഹു ആണ് നിങ്ങളുടെ മേലെ അള്ളാഹുവിന്റെ കിതാബ് ഇറക്കിയത്. അതിൽ മുഹ്കമായ ആയാത്തുകളുണ്ട്, അതായത് ആശയം വ്യക്തമായി മനസ്സിലാകുന്ന ആയാത്തുകൾ. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഖുർആനിന്റെ അധിക ഭാഗത്തും, ഖുർആനിന്റെ അധിക ആയത്തുകളും ആശയം നമുക്ക് വ്യക്തമാണ്, വേറെ കുഴപ്പമുണ്ടാവില്ല. മുത്തശാബിഹാത്, എന്നാൽ ചില ആയത്തുകൾ ചില ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വിധത്തിൽ ചില സംശയങ്ങൾ തോന്നിക്കും ഇൽമില്ലാത്ത ആളുകൾക്ക്. ഫഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സൈഗ് ഫയത്തബിഊന മാ തശാബഹ മിൻ ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅ്വീലി, എന്നാൽ കൽബിൽ ഒരു വക്രതയുള്ള ആളുകളുണ്ടാവും. അള്ളാഹു തആല ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് നൽകും, ചില ആളുകൾ പിഴക്കാനുള്ള അവസരം ഉണ്ടാവും. കാരണം അവർക്ക് സംശയമുണ്ടാക്കുന്ന അഥവാ ഈമാനിൽ യഖീനുണ്ടോ, അള്ളാഹു തആല പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഇതൊരു ഒരു സംശയമില്ലാതെ സമീഅന വ അതഅന എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആയത്തുകൾ, ഒരു വിശദീകരണം വേണ്ടി വരുന്ന ആയത്തുകൾ, സംശയം ചെറുതായിട്ടുണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുക പറഞ്ഞാൽ ആശയം ഒറ്റയടിക്ക് വ്യക്തമാകാത്തത്, അങ്ങനെയുള്ള ആയത്തുകളെ കൽബിൽ വക്രതയുള്ള ആളുകൾ എന്ത് ചെയ്യും, ആ ആയത്തുകളെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് പല രീതിയിൽ അതിനെ മാറ്റിമറിച്ച് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. എന്താണ് അവരുടെ ഉദ്ദേശം? ഇബ്തിഗാഅൽ ഫിത്ന, ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാവണം, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം, ഈ ഉദ്ദേശം കൊണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അതിന്റെ യഥാർത്ഥ ആശയം അള്ളാഹുവിനാണ് അറിയുക. വറാഫിഖൂന ഫിൽ ഇൽം, അതുപോലെ ഇൽമിൽ ഉറച്ചിട്ടുള്ള ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകൾ, യഖൂലൂൻ, അവർ പറയും, ആമന്നാ ബിഹി, അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലു മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, എല്ലാതും മുഹ്കമായ ആയത്തുകളാണെങ്കിലും മുത്തശാബിഹത്ത് ആയത്താണെങ്കിലും വിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതുപോലെ ഹദീസുകൾ അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്, സഹീഹായ ഹദീസുകൾ. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ ഇത് മനസ്സിലാക്കും, അവർ പറയും ഞങ്ങൾ അതിലെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് ഒരു മുഅ്മിൻ ഉണ്ടാവേണ്ട ഈമാൻ എന്ന് പറഞ്ഞാൽ. പല ആളുകളും പല ഹദീസ് നിഷേധികളും ഇസ്ലാമിൽ പഴച്ച കക്ഷികളെല്ലാം ആദ്യം തുടങ്ങിയ കാര്യം ഹദീസുകളെ നിഷേധിക്കലായിരുന്നു. അതുപോലെ തന്നെ ഖുർആനിൽ ആയത്തുകളെ സ്വന്തമായി വ്യാഖ്യാനിക്കൽ. ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച പോലെയും സഹാബാക്കൾ മനസ്സിലാക്കിയ പോലെയുമാണ്. അപ്പൊ നാം പറയുന്നത് ഇവിടെ ഹദീസുകളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഒരുത്തന്റെ ഇൽമി ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാകിന റാസിഖൂന ഫിൽ ഇൽമി മിൻഹും വൽ മുഅ്മിനൂന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, എന്നാൽ ഇൽമിൽ ഉന്നതിയുള്ള ആളുകൾ, ഈമാനുള്ളവർ നിനക്കിറക്കപ്പെട്ടതിൽ, അഥവാ വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും അതുപോലെ മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ്, അത് അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ്. മറ്റൊരാഴത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അല്ലാഹു തആല ഷഹാദത്ത് ചെയ്തിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മലായിക്കത്തുകൾ ഷഹാദത്ത് ചെയ്തിരിക്കുന്നു, ഇൽമുള്ളവരും ചെയ്തിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഹദീസുകളെ കുറിച്ചുള്ള ഇൽമ് ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചുമുള്ള ഇൽമ് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. ഈ ലോകത്തും പരലോകത്തും നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന ഈമാനിന്റെ ആളുകളായിട്ട് നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന കാര്യമായി മാറും. അല്ലാഹു തആല പറഞ്ഞു, വഖാല അല്ലദീന ഊതുൽ ഇൽമ വൽ ഈമാന ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅ്ത് ഫഹാദാ യൗമുൽ ബഅ്ത് വലാകിന്നകും കുന്തും ലാ തഅലമൂൻ. അല്ലാഹു തആല പറയാണ്, ഇൽമ നൽകപ്പെട്ട ഈമാൻ നൽകപ്പെട്ട ആളുകൾ പറയും, മുശ്രിക്കുകളും കുഫാറുകളും നിങ്ങൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ കിതാബ് ഉണ്ടായിരുന്നു, അഞ്ചനാൾ വരെ ഉണ്ടായിരുന്നു, ഇന്നിതാ യൗമുൽ ബഅ്സായിരിക്കുന്നു, നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു. അതായത് ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള പഠനവും ചിന്തയും അതിനെക്കുറിച്ച് അറിയലും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും, നമ്മുടെ യഖീൻ വർദ്ധിപ്പിക്കും. ഇവിടെ നാം പറയുന്നത് നമ്മൾ എപ്പോഴും ഖുർആനിനെയും ഹദീസിനെയും പഠിക്കുന്ന ആളുകളായി മാറണം. ഖുർആനിന്റെ ആശയങ്ങളെ, ഖുർആനിന്റെ പിന്നെ അത്ഭുതങ്ങളെ, ഖുർആനിന്റെ എല്ലാ രീതിയിലുമുള്ള ഓരോ ആയത്തുകളെയും നാം ഉറ്റാലോചിക്കുന്ന ആളുകളായി മാറണം. അല്ലാഹു തആല എത്രയോ ആയത്തുകൾ പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അല്ലാഹു തആല ബറക്കത്ത് പറഞ്ഞ ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ അതിൽ ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ബുദ്ധിയുള്ളവരാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അല്ലാഹു തആല ചോദിച്ചു, അഫലം യദബ്ബറു അൽഖൗൽ, അള്ളാഹുവിന്റെ വചനങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ കുഫാറുകൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബൽ കദബു ബിമാ ലം യുഹീതു ബിഇൽമി, ഇതിനെക്കുറിച്ചുള്ള ഖുർആനിനെയും ഹദീസിനെയും കുറിച്ചുള്ള ഇൽമില്ലാത്തതിനാൽ അവരതിനെ കളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാം പറഞ്ഞത് ഈമാൻ വർദ്ധിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ച് പഠിക്കുക, നമ്മൾ അതിന് സമയം കണ്ടെത്തുകയും അത് ഗൗരവത്തിലെടുക്കുകയും വേണം. അടുത്ത കാര്യം പറയുന്നത് ഷെയ്ഖ്, മഅരിഫത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവിശേഷണങ്ങളും വഴി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നതിലൂടെ ഒരു സിനിമ വർദ്ധിക്കും. പലപ്പോഴും ഉലമാക്കൾ പറയാറുള്ളത് ഖുർആനും ഹദീസും നിങ്ങൾ പഠിക്കുമ്പോൾ അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവും നിങ്ങൾ പഠിക്കണം. കാരണം എങ്ങനെയാണ് ഖുർആനെയും ഹദീസിനെയും ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്, ഏതവസ്ഥയിൽ ഏതൊക്കെ അവസ്ഥയിൽ എങ്ങനെയൊക്കെ നിലപാടുകൾ എടുക്കണമെന്ന് മനസ്സിലാകണമെങ്കിൽ അതെന്തു വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതം കൊണ്ടത് പഠിക്കണം. വെറും ഹദീസുകളുടെ മത്തിനുകൊണ്ട് ഹദീസുകളുടെ വാചകങ്ങളുകൊണ്ട് ചിലപ്പോൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അതിന് ഉദാഹരണമാണ്, ഒരിക്കൽ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ഒരു പിന്നെ ആരിഫ് അഥവാ ഒരു സൂഫി രീതിയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു. മകൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല, അദ്ദേഹം നല്ല സന്തോഷത്തിൽ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് മകൻ മരിച്ചതിന്റെ പേരിൽ വിഷമമില്ലേ, നിങ്ങൾക്ക് അതിന്റെ പേരിൽ സങ്കടമില്ലെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, മകൻ മരിച്ചാൽ ക്ഷമിച്ചാലുള്ള പ്രതിഫലം അതുപോലെയുള്ളത്, അപ്പൊ എനിക്ക് ഖൈറാണിത്, എനിക്ക് നന്മയായിട്ടുള്ള കാര്യമാണിത്. അയാൾ പറഞ്ഞത് ശരിയാണ്, ഹദീസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അടുക്കൽ ശിഷ്യന്മാർ ഇത് വന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, അവന് തെറ്റുപറ്റിയിരിക്കുന്നു, അയാൾ പറഞ്ഞത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, കൽബിൽ വേദന ഉണ്ടാകും, കണ്ണിൽ കണ്ണീർ വരും, വിഷമമുണ്ടാകും, പക്ഷേ ഞങ്ങളുടെ റബ്ബ് വെറുക്കുന്ന ഒരു വാക്കു ഞങ്ങൾ പറയില്ല. അപ്പൊ എന്താണ്, ഹദീസിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് ഹദീസുകളെ ബന്ധിപ്പിച്ച് പഠിക്കുമ്പോഴാണ് യഥാർത്ഥ ഇൽമുണ്ടാവുകയുള്ളൂ. ഈ സംഭവം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ കൊടുത്തേ കാണാം. അപ്പൊ നാം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നുള്ളത് ഹദീസ് അറിയുക എന്ന് നമ്മൾ വ്യത്യാസമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക വഴി റസൂലുള്ളാഹിന്റെ സ്വഭാവ ഗുണങ്ങൾ, റസൂലുള്ളാഹിന്റെ സിഫത്തുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുക വഴി നമ്മുടെ ഈമാൻ വർദ്ധിക്കും. കാരണം നമുക്ക് അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ഇടനിലക്കാരൻ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹു തആല ചോദിച്ചു, അംലം يَعْرِفُ رَسُولَهُمْ فَهُمْ لَهُ مُنْكِرُونَ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയാത്ത കൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കുന്നത്. പല ആളുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന പല മുശ്രിക്കുകൾക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമായിരുന്നു. അത്രയധികം റസൂലുള്ളാഹിനെ പരിചയമുള്ള ആളുകളാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റസൂലിനെ പറ്റി ചിന്തിക്കണം. നിങ്ങളിലേക്ക് വന്ന റസൂലിന്റെ അവസ്ഥയെ പറ്റി അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ഇന്നമ അഊദുകും ബിവാഹിദതിൻ അൻ തഖൂമു ലില്ലാഹി മസ്ന വഫുറാദ ഫുമ്മ തതഫക്കറു. അള്ളാഹു തആല പറയാണ് തീർച്ചയായിട്ടും പ്രവാചകനോട് പറയാൻ പറയാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത് നിങ്ങൾ ഒറ്റക്കോ അല്ലെങ്കിൽ രണ്ടാളോ അല്ലെങ്കിൽ കുറച്ച് ആളുകളായിട്ട് നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചിന്തിക്കും. മാ ബിസാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളുടെ കൂട്ടുകാരന് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തല്ല ഭ്രാന്തല്ല. മിൻ ഇൻഹു ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, നിങ്ങളിലേക്കുള്ള താക്കീതുകാരനാണ് പ്രവാചകൻ എന്നുള്ളത്. ഒരു വലിയ ശിക്ഷ നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള താക്കീതുകാരൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക, റസൂലുള്ളാഹിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് അറിയുക, റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കുറിച്ച് അറിയുക. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. പലപ്പോഴും നമ്മളൊക്കെ അന്വേഷിക്കുന്നത് നമ്മുടെ ഈമാൻ കുറയുമ്പോൾ എങ്ങനെ ഈമാൻ വർദ്ധിക്കാം, എങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കാം, ഇതെല്ലാം അതിനുള്ള വഴികളാണ്. റസൂലുള്ളാഹിന്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞതാണ്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് പ്രവാചകരെ നിങ്ങൾ, മഹത്തരമായ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ സ്വഭാവങ്ങളും റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളും എല്ലാം അറിയുക എന്നുള്ളത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ആ ഉത്തമമായ മാതൃകയെ പിൻപറ്റുക എന്നുള്ളത്. എത്രയോ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങളുടെ നബിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ പിടിച്ചുകൊള്ളുക, സ്വീകരിച്ചുകൊള്ളുക. റസൂലുള്ള വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക. അതുപോലെ തന്നെ ബുദ്ധിയുള്ള ആളുകളെ പറ്റി പറയുന്നത്, ബുദ്ധിയുള്ള ആളുകളെ പറ്റി അള്ളാഹുവിന്റെ സൃഷ്ടികളെ പറ്റി ചിന്തിക്കുന്ന ആളുകൾ അവർ പറയുന്ന ദുആ ആയിട്ട്, അവർ പറയുന്ന മറുപടി ആയിട്ട് സൂറത്തു ആലി ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ, ഏ റബ്ബേ ഞങ്ങൾ ഒരു വിളിക്കാരനെ കേട്ടു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടു. യുനാദി ലിൽ ഈമാൻ, എന്തിനേക്കാണ് വിളിക്കുന്നത് പ്രവാചകൻ? ഈമാനിലേക്കാണ്. ഈമാനിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാറ് ഞങ്ങൾ കേട്ടു, പ്രവാചകനെ കേട്ടു. ഫആമന്ന, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങള് അതിൽ ആമിനു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ, ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫ്ഫിർ അന്നാ സയ്യിആത്തിനാ വതവഫ്ഫനാ മഅൽ അബ്റാർ, ഞങ്ങൾക്ക് ഞങ്ങളെ പാപങ്ങൾ പൊറുത്തു തന്ന്, അത് തിന്മകളെല്ലാം മായ്ച്ചു തന്ന് ഞങ്ങളെ പുണ്യം ചെയ്യുന്നവരെ ഉൾപ്പെടുത്തണമേ. ഇവിടെ നാം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം അറിയണം. സത്യത്തിൽ ഒരാൾക്ക് ഈമാൻ, ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സഹാബാക്കളുടെ കാലത്ത് ഒരുപാട് ആളുകൾ റസൂലുള്ളാഹിന്റെ റിസാലത്ത് ബോധ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അറിഞ്ഞിട്ടല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചയമുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം അവർ ഇസ്ലാമിലേക്ക് കയറുന്ന ആളുകളുണ്ട്. ഷെയ്ഖ് പറയുകയാണ്, വലിഹാദ കാന അർ-റജുലുൽ മുൻസിഫ് അല്ലദി ലൈസ ലഹു ഇറാദത്തുൻ ഇല്ലാ ഇത്തിബാഉൽ ഹഖ്, ഒരു വ്യക്തി, ഒരു കൽബിലൊരു കളങ്കമില്ലാത്ത നല്ലൊരു വ്യക്തി, അവരെന്തേ ഉള്ളൂ, ഹക്ക് പിൻപറ്റണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ഒരു കാര്യം കേട്ടാൽ അതിലേക്ക് പെട്ടെന്ന് സ്വീകരിക്കും, പെട്ടെന്ന് ഉൾക്കൊള്ളും. അതുപോലെ തന്നെ മാ യറാ മിൻ വജ്ഹിൽ കരീം യഅ്രിഫു അന്നഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയാൽ ഒരു കള്ളന്റെ മുഖമാണെന്ന് മനസ്സിലാക്കൂല, അത് പറയില്ല. ഒരാൾക്ക് റസൂലിനെ കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനക്കാരാണ്, അൻസാരിയാണ്. അൻസാരി എന്ന് പറഞ്ഞാൽ മദീനയിൽ ജൂതരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയ്ക്ക് ഹിജ്റ ചെയ്യുന്ന സമയത്ത് ജൂതന്മാരുടെ നേതാവായിരുന്നു ആ കാലത്ത്. അങ്ങനെ അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുമ്പോ മദീനക്കാരെല്ലാം ഒരുമിച്ച് കൂടാ റസൂലിനെ സ്വീകരിക്കാൻ, മുസ്ലിമീങ്ങളെല്ലാം. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു, ഞാനും ആഗ്രഹിച്ചു വെറുതെ ഈ നബീനൊന്ന് കാണണമല്ലോ എന്ന് കരുതി ഞാനും പോയി. അങ്ങനെ ആ പ്രവാചകരെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കദ്ദാബിന്റെ മുഖമല്ല അന്ന് അന്നത്തെ ഒരു ജൂതനാ പറയുന്നത് ഒരു കള്ളന്റെ മുഖമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യം കൽപ്പിച്ച കാര്യങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അഫ്ഷുസ്സലാം വഅത്ഇമു ത്തഅം വസല്ലു ബില്ലൈലി വന്നാസ് നിയാം തദ്ഖുലുൽ ജന്നത ബിസ്സലാം. റസൂലുള്ള മദീനയിലെത്തി ആദ്യം പറഞ്ഞ കാര്യം സലാം വ്യാപിപ്പിക്കുക, ഭക്ഷണം നൽകുക, അതുപോലെ ആളുകൾ ഉറങ്ങുമ്പോൾ രാത്രി നിങ്ങൾ നമസ്കരിക്കുക, എന്നാൽ സമാധാനത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പൊ ഈ ഹദീസിന്റെ മുൻപ് ഈ സംഭവം പറയുന്ന കാണാം. അപ്പൊ അദ്ദേഹത്തിനൊക്കെ മനസ്സിലായി ഇതൊരു കള്ളന്റെ മുഖമല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ മനസ്സിലാവും. എന്നിട്ട് ഷെയ്ഖ് പറയാണ് അങ്ങനെ വിശ്വസിച്ച ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ റിസാലത്ത് മനസ്സിലാകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് മുഹമ്മദിൽ വിശ്വസിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ, എന്തിനാണ് വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ ഫഖാല അവർ പറയും മാ അമറ ബിഷൈഇൻ ഫഖാല അൽ അഖ്ലു ലൈതഹു നഹാ അൻഹു. റസൂലുള്ള കൽപ്പിച്ച ഒരു എന്ത് കാര്യമാണെങ്കിലും റസൂലുള്ള ഒരു കാര്യം കൽപ്പിക്കുകയും ബുദ്ധി പറയാണ് ഇത് നിരോധിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ബുദ്ധി റസൂലുള്ള കാര്യം കൽപ്പിച്ചു, അതിനെക്കുറിച്ച് നല്ലൊരു ബുദ്ധി എന്താ പറയില്ല ഇത് നിരോധിച്ചിരുന്നെങ്കിൽ എന്ന്. കുടുംബബന്ധം ചേർക്കണം, നല്ല സ്വഭാവമുള്ളവരാകണം, മാതാപിതാക്കളെ നന്മ ചെയ്യണം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ആരെങ്കിലും തെറ്റാണ് പറയോ? തെറ്റാണ് പറയില്ല. അതുപോലെ തന്നെ വലാ നഹാ അൻ ഷൈഇൻ ഫഖാല അഖ്ലു ലൈതഹു അമറ ബിഹി. റസൂലുള്ള എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി പറയില്ല ഇത് റസൂലുള്ള അല്ല, നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധി പറയില്ല ഇത് കൽപ്പിച്ചിരുന്നെങ്കിൽ എന്ന്. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് നടത്തരുത്, മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്, അള്ളാഹുവിന്റെ ഭംഗി ചേർക്കരുത്. നല്ലൊരു ബുദ്ധിക്ക് തോന്നുന്നു ഇതിന് കള്ളുകുടിക്കണമെന്നും വ്യഭിചരിക്കണമെന്നും കൽപ്പിച്ചിരുന്നെങ്കിൽ. അപ്പൊ റസൂലുള്ളാഹിന്റെ കൽപ്പനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ സ്വഭാവവും കൽപ്പനകളും തന്നെ ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാൻ മതിയായതാണ്. എന്നും ഷെയ്ഖ് പറയാണ് ബുദ്ധിയുള്ള ആളുകൾ ആ രീതിയിൽ വിശ്വസിക്കാറുണ്ട്. എന്നിട്ട് പറയാം വലിഹാദാ ഇസ്തദല്ല മൽക്ക് റൂം ഹിർഖൽ, റോമിലെ ചക്രവർത്തിയായിരുന്ന ഹിർക്കൽ, ഹിർക്കലിന്റെ പിന്നെ ചരിത്രത്തിനൊരു സംഭവം കാണാം. അബൂ സുഫിയാനുമായി ഉണ്ടായ സംസാരം, ആ സംസാരത്തിൽ ഹിർക്കൽ ചക്രവർത്തിക്ക് എത്രയോ പെട്ടെന്ന് മനസ്സിലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യദൂതനാണ്, അള്ളാഹുവിനുള്ള ദൂതനാണ്. എന്നിട്ടും മുക്കൽ ജഗത്ത് വിശ്വസിച്ചിട്ടില്ല. ഇൻഷാല്ലാ ആ ഹദീസ് നമ്മൾ കേൾക്കണം, വളരെ മനോഹരമായ സംഭവമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവമാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് എന്തായിരുന്നു? മുഷരിക്കായിരുന്നു. ഇസ്ലാമിനെതിരെ ഒരുപാട് യുദ്ധത്തിൽ ഉഹുദിലും ബദറിലെല്ലാം പങ്കെടുത്ത നേതാവായിരുന്ന ആളായിരുന്നു. പിന്നീട് മൊത്തം ഫഖ്ഹിൽ ഇസ്ലാം സ്വീകരിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുദൈബിയ സന്ധി നടക്കുന്ന കാലഘട്ടം, ഹുദൈബിയ സന്ധിയിലുള്ള മദീനത്ത് ഹിജ്റ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രവാചകരും അതുപോലെ മുസ്ലിമീങ്ങളും മുശ്രീകളും തമ്മിൽ സന്ധിയിലാണ്, യുദ്ധം ഉണ്ടാവൂല, അതുപോലെയുള്ള ഒരുപാട് സന്ധിയിൽ. ആ കാലഘട്ടത്തിൽ ഒരു സമയത്ത് അബൂ സുഫിയാനും കുഫാറുകളായ ഖുറൈശികളെ കുഫാറും കൂടി ഷാമിലും മറ്റും കച്ചവടത്തിന് പോയ സമയം, ദൂരയാത്രയെ കച്ചവടത്തിന് വിളിക്കാം. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാജ്യത്തിലുള്ള രാജാക്കന്മാർക്ക് കത്തയക്കുന്നത്, എന്തെഴുതിയിട്ട് ഇസ്ലാമിലേക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കത്തയക്കുന്നത്. അപ്പോ ഹിർക്കൽ ചക്രവർത്തിമാർ എന്ന് പറയുന്നത് റോമിലെ ഭരണാധികാരികളാണ്. അപ്പൊ ഹിർക്കൽ ചക്രവർത്തി ഇവരുടെ നാട്ടിൽ നിന്നുള്ള ഈ കച്ചവട സംഘം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ റസൂലുള്ളാഹിനെ പറ്റി ചോദിക്കാൻ വേണ്ടി അവരെ കൊണ്ടുവന്നു, അവരെ പിന്നെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു തർജുമാൻ, അവരുടെ ഭാഷ അറബിയിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരാളെയും വെച്ചിട്ട് ഹിർക്കൽ ചക്രവർത്തി ഈ ആളുകളെല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ്, അയ്യക്കും അഖ്റബു നസബൻ ബിഹാദർ റജുലിൽ ലദീ യസ്അലു അന്നഹു നബിയ്യുൻ, നബിയാണെന്ന് വാദിക്കുന്ന ഈ വ്യക്തിയുമായി നല്ല ബന്ധമുള്ള കുടുംബ ബന്ധമുള്ള ആളുകളിൽ ആരാണ് ചോദിച്ചു. അപ്പൊ അബൂ സുഫിയാൻ പറയുകയാണ്, ഫഖാല അബൂ സുഫിയാൻ ഫഖുൽതു അന അഖ്റബുഹും നസബ, ഞാനാണ് ആ നബിയോട് ഏറ്റവും അധികം അടുത്തിട്ട ആള്. ഫഖാല അദ്നൂഹു മിന്നി, അങ്ങനെ ഹിർക്കൽ ചക്രവർത്തി പറയും അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ, ബാക്കിയുള്ളവരൊക്കെ അവന്റെ പിന്നിലാക്ക്. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. റിക്ക ചക്രവർത്തി പറയാണ്, അബു സുഫിയാനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിലവൻ കളവ് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അത് കളവാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഒന്നാമതായിട്ട് പ്രവാചകനെ പറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അബു സുഫിയാനോട് ചോദിച്ചു, കൈഫ നസബുഹു ഫീകും, എങ്ങനെയാണ് ഈ നിലയിൽ വന്ന പ്രവാചകന്റെ കുടുംബ പരമ്പര എങ്ങനെയാണ്? ഹുഫീനസബിൻ, അബു സുഫിയാൻ പറഞ്ഞു നല്ല നല്ല കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്, നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിലാണ്. കാല, അപ്പോ ഹിർക ചക്രവർത്തി ചോദിച്ചു, ഫഹൽ ഖാല ഹാദൽ ഖൗല മിൻകും അഹദുൻ ഖത് ഖബല, ഇതിനു മുൻപ് നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ നബിയാന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോ കുൽത്തു, അബു സുഫിയാൻ പറയൂല്ല. പിന്നെ ചോദിക്കും, ഫഹൽ ഖാന മിൻ ആബായി മിൻ മലിക്, ഈ പറഞ്ഞ റസൂലിന്റെ മുൻഗാമികളായ പിതാക്കന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരായിട്ടുണ്ടോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞൂല. പിന്നെ ചോദിച്ചു, ഫഷറാഫുൻ നാസി യത്തബിഊനഹു അം ളഅഫാഹും, ജനങ്ങളിൽ നല്ല ശ്രേഷ്ഠരായിട്ടുള്ള സ്ഥാനമുള്ള ആളുകളാണോ അതോ പാവങ്ങളായിട്ടുള്ള സാധുക്കളാണോ ഈ നബിയെ പിൻപറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, പിന്നെ പിൻപറ്റുന്നത് ളഅഫാഹും, അവരെയുള്ള പാവങ്ങളാണ് പിൻപറ്റുന്നത്. അയസീദൂൻ അം യൻഖുസൂൻ, അവർ വർദ്ധിക്കുകയാണോ എണ്ണപ്പെരുപ്പം കൂടുകയാണോ കുറയുകയാണോ? ബലി യസീദൂൻ, അബൂ സുഫിയാൻ പറഞ്ഞു അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഹൽ യർതദ്ദു അഹദു മിൻഹും സഖ്തത ലിദീനിഹി ബഅദ അയദ്ഖുലഫി, ആരെങ്കിലും ആ ദീനിൽ പ്രവേശിച്ചതിനു ശേഷം അതിനോടുള്ള വെറുപ്പ് കാരണത്താൽ, അത് ആ ദീന് ശരിയല്ല അതിനോടുള്ള വെറുപ്പ് കാരണത്താൽ അതിന് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? അപ്പോ അബു സുഫിയാൻ പറഞ്ഞില്ല, ഇല്ല. ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല, പ്രവാചകൻ ഈ നുബുവത്ത് നബിയാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ പ്രവാചകന്റെ മേലെ നിങ്ങൾ എന്തെങ്കിലും കളവ് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞില്ല. നമ്മൾ ആലോചിക്കുക, അബൂ സുഫിയാൻ അന്ന് മുശ്രിക്കാണ്, എന്നിട്ടാണ് പറയുന്നത്. എന്ന് ചോദിച്ചു, ഫഹൽ യഖ്ദിർ, അവന് വാക്ക് പറഞ്ഞാൽ തെറ്റിക്കുന്ന വഞ്ചിക്കുന്ന ആളാണോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. വനഹ്നു മിൻഹു ഫീ മുദ്ദതിൻ ലാ നദരി മാ ഹുവ ഫാഇലു ഫീഹാ, ഇതുവരെ ചതിച്ചിട്ടില്ല, എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇപ്പൊരു കരാറിലാണ്, ഇതിലെന്താ ചെയ്യാന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല. എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, വലം തുംകിന്നി കലിമത്തുൻ ഉദ്ഖുലു ഫീഹാ ഷൈഅൻ ഗൈറു ഹാദിഹിൽ കലിമ, ഈ ഒരു വാക്കല്ലാതെ നബിക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഇതല്ലാതെ എനിക്ക് പറ്റിയിട്ടില്ല. അഥവാ ഒരു കരാറ് ലംഘിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതുവരെ ലംഘിച്ചിട്ടില്ല, ഇപ്പൊരു കരാറിലാണ്, അത് എന്താ ചെയ്യാന്ന് അറിയില്ല. ഇങ്ങനെ ഒരു വാക്കല്ലാതെ പ്രവാചകനെതിരായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്നിട്ട് അടുത്ത് ചോദിച്ചു, ഫഹൽ ഖാതൽതുമോ, നിങ്ങൾ അവരേറ്റ് യുദ്ധം ചെയ്തിട്ടുണ്ടോ? അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഫകൈഫ കാന ഖിതാലുകും ഇയ്യ, അവരേറ്റ് നിങ്ങളായിട്ടുള്ള യുദ്ധത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ പറഞ്ഞു, അൽഹർബു ബൈനനാ വബൈനഹു സിജാലുൻ യനാലു മിന്നാ വനനാലു മിൻഹു, ഞങ്ങള് രണ്ടുപേരും യുദ്ധം നടന്നിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ വിജയങ്ങളും ദുർഹതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പറഞ്ഞു. കാലമാരായ ഉമുറുക്കും, എന്താണ് പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്? അപ്പൊ കൊൽത്തു, അപ്പൊ അബൂ സുഫിയാൻ പറയാണ്, റബ്ബുദുല്ലാഹ വഹ്ദ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനൊന്നിനെയും പങ്കു ചേർക്കരുത്. വതർകൂ മാ യഖൂലു ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ വിട്ടുകളയുക, അഥവാ ഈ പഴച്ച ദീനിനെ വിട്ടുകളയുക. വയഅമുറുനാ ബിസ്സലാഹ്, നമസ്കാരം കൊണ്ട് കൽപ്പിച്ചു. വസ്സിദ്ഖ്, സത്യസന്ധത കൊണ്ട് കൽപ്പിച്ചു. വൽ അഫാഫ്, ചാരിത്ര ശുദ്ധി കൊണ്ട് കൽപ്പിച്ചു. വസ്സില, കുടുംബബന്ധം ചേർക്കണമെന്ന് കൽപ്പിച്ചു. ഫഖാല ലിത്തർജുമാൻ, എന്നിട്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഹിർക്കൽ ചക്രവർത്തി തർജ്ജമ ചെയ്യുന്ന ആളോട് പറഞ്ഞു, ഞാനീ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് പറയാണ്, കുല്ലഹു, അവരോട് പറയണം, സഅൽതുക അൻ നസബിഹി ഫദകർത അന്നഹു ഫീകും ദു നസബിൻ, ഞാന് ആ നബിയുടെ നസബിനെ കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു നല്ല നസബാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫകദാലിക റുസുലു തുബഅസു ഫീ നസബി കൗമിഹ, അങ്ങനെയാണ് പ്രവാചകന്മാർ അവരുടെ ജനതയിൽ ഏറ്റവും നല്ല നസബിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്നാണ് പ്രവാചകന്മാർ അവർ നിയോഗിച്ചിട്ടുള്ളത്. വസഅൽതുക, ഞാൻ നിന്നോട് ചോദിച്ചു, ഹൽഖാല അഹദു മിൻ തുഹാദൽ ഖൗൽ, നിങ്ങളുടെ മുമ്പുള്ളവരാരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? ഫദകർത അല്ല, നീ പറഞ്ഞു ഇല്ല. ഫഖുൽതു, പിന്നെ ഹർക്കൽ പറയാണ്, ലൗകാ അഹദുൻ ഖാല ഹാദൽ ഖൗല ഖബല ലഖുൽതു റജുലുൻ فقلت لو كان احد قال هذا القول قبل പിന്നെ ഇത് നീ പറയുകയാണ്, ഇതുപോലെ ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് നീ പറയുകയാണെങ്കിൽ, ലഖുൽതു, ഞാൻ പറയുമായിരുന്നു, റജുലുൻ യത്തസി ബിഖൗലിൻ ഖൈല ഖബല, ഇത് മുൻപ് പറഞ്ഞ ഒരാളുടെ വാക്കിനെ അതേപോലെ പിന്നെ എടുത്തതാണെന്ന് ഞാൻ പറയുമായിരുന്നു. വസാൽതുക, ഞാൻ നിന്നോട് ചോദിച്ചു, ഹൽക്കാന മിൻ ആബായിഹി മിൻ മലിക്കിൻ, അവന്റെ പിതാക്കളിൽ ആരെങ്കിലും രാജാവായിട്ട് വന്നിട്ടുണ്ടോ? ഫദക്കർത്ത അല്ല, നീ പറഞ്ഞു ഇല്ല. ഖുൽതു ഫലൗ കാന മിൻ ആബായിഹി മിൻ മലിക്, പിന്നെ റജുലുൻ യത്ലുബു മുൽക അബീ, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ പറയുമായിരുന്നു അവരുടെ പിതാക്കന്മാരുടെ ആധിപത്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ പറഞ്ഞതാണ്. വസാൽതുക, ഞാൻ നിന്നോട് ചോദിച്ചു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബ് ഖബ്ല അൻ യഖൂല മാ ഖാല, അവ ഈ നുബുവത്ത് വാദിക്കുന്നതിന് മുമ്പ് അവൻ കളവ് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. നീ പറഞ്ഞു, ലാ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദറൽ കദിബ അലൻ നാസ് വയക്ദിബ അലല്ലാഹ്, എങ്ങനെയാണ് ജനങ്ങളോട് കളവ് പറയാത്ത ഒരാള് അള്ളാഹുവിന്റെ മേലെ കളവ് പറയുക? വസാൽതുക, ഞാൻ ചോദിച്ചു, അഷ്റാഫുൻ നാസ് ഇത്തബഉ അം ദഅഫാഉ, ശ്രേഷ്ഠരാണോ സാധുക്കളാണോ പിൻപറ്റുന്നത്? നീ പറഞ്ഞു സാധുക്കളാണ് എന്നുള്ളത്. പിന്നെ അപ്പൊ എന്നിട്ട് പറഞ്ഞു, വഹു അത്ബാഉ റസൂൽ, പ്രവാചകന്മാരെ പിൻപറ്റിയർ ഏത് കാലത്തും സാധുക്കളായിരുന്നു. വസാൽതുക, യസീദൂനാ മിൻ ഖുസൂൽ, വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്ന് ചോദിച്ചു. നീ പറഞ്ഞു അവർ വർദ്ധിക്കുകയാണെന്ന്. വകദാലിക അംറുൽ ഈമാൻ ഹത്താ യത്തിം, ഈമാനിന്റെ അവസ്ഥ എങ്ങനെയാണ്? അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അത് പൂർണ്ണമാകുന്നത് വരെ. ഞാൻ ചോദിച്ചു, അയർതദ്ദു അഹദുൻ സഖ്തതൻ ലിദീനിഹി ബഅദാ യദ്ഖുല ഫീ, ആരെങ്കിലും മദീനിൽ പ്രവേശിച്ചതിന് ശേഷം അതിന്റെ വെറുപ്പോടുകൂടി പോകുന്നുണ്ടോ ചോദിച്ചു. നീ പറഞ്ഞു, ഇല്ല. വകദാലിക ഈമാനു ഹീന തുഖാലിതു ബശാശതുഹു അൽഖുലൂബ്, ഈമാൻ അങ്ങനെയാണ്, കൽബുമായിട്ട് അത് ഇടയിലിറന്നു കഴിഞ്ഞാൽ അത് വിട്ടുപോകില്ല. കലുവുമായിട്ട് അത് ഇടയിലിറന്നു കഴിഞ്ഞാൽ അതിന്ന വിട്ടുപോകില്ല. വസാൽതുക ഹൽ യഖ്ദിർ, അവൻ വാക്ക് ലംഘിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. നീ പറഞ്ഞു, ലംഘിക്കാറില്ല. അതുപോലെ തന്നെ വകദാലിക റുസുൽ ലാ തഖ്ദിർ, പ്രവാചകന്മാര് അതിനെ പിന്നെ എതിർക്കാറില്ല. വസാഹൽത്തുക വിമായ അമ്മുറുക്കും, എന്താണ് കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു. നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ ശിർക്ക് ചെയ്ത് നല്ല കാര്യങ്ങളാണ് കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അത് പ്രവാചകന്മാരുടെ വാക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി പറഞ്ഞത് സത്യമാണെങ്കിൽ ആ പ്രവാചകന്റെ അധികാരം എന്റെ ഇതാ ഈ കാലടി വരെ എത്തും. ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹവുമായിട്ട് ഒത്തുചേരുമായിരുന്നു, അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകുമായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് ഞാൻ കഴുകും. ഇതാരാ പറഞ്ഞത്? ഹിർഖൽ ചക്രവർത്തി പറയാണ്. ഇതെന്തുകൊണ്ടാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടാണ്. ഇതിന്റെ ഗൗരവം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്റെ കുടുംബവും സ്വഭാവവും പെരുമാറ്റവും ജീവിത രീതിയും അതുപോലെ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളും മാത്രം കൊണ്ടാണ് ഹിർഖൽ ചക്രവർത്തി ഇത് പറയുന്നത്. എന്നിട്ട് ഈ സംഭവത്തിന്റെ ബാക്കി നമുക്ക് കാണാം. അദ്ദേഹം മുസ്ലിമായിട്ടില്ല. അദ്ദേഹം ജനങ്ങളെ വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് വേണമെങ്കിൽ, നസാഹാക്കളായ ആളുകളോട് നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രവാചകനെ വിശ്വസിക്കണം. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ പറഞ്ഞു, നിങ്ങളെ ദീനിലുള്ള വിശ്വാസം എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി ചോദിച്ചതാണ്, ഞാൻ പഴയ പോലെ തന്നെയാണ് പറഞ്ഞപ്പോ എല്ലാവരും ഈ രാജാവിന് പഴയ ദീനിൽ തന്നെയായി. ഇവിടെ ഹിർഖൽ ചക്രവർത്തിയെ പറ്റി ഷെയ്ഖ് പറയുന്നത്, അദ്ദേഹത്തെ ഈമാൻ സ്വീകരിക്കുന്നതിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന തടഞ്ഞ കാര്യം റിയാസത്താണ്, അതുപോലെ മുൽക്കാണ്, നേതൃത്വം അധികാരമാണ്. എല്ലാ കാലത്തും യഥാർത്ഥ ഹക്കിൽ നിന്ന് ആളുകളെ തടയുന്ന കാര്യം അധികാരമാണ്, നേതൃത്വവും അധികാരവുമാണ്. ആ രണ്ട് കാര്യങ്ങൾ ജനങ്ങളെ എപ്പോഴും ഈമാനും തടഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇത് പറയാനുള്ള വിഷയം, ഈ സംഭവം സൂചിപ്പിക്കാനുള്ള വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക വഴി, പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ പഠിക്കുക വഴി ഉറപ്പായിട്ടും നമ്മൾ ഈമാൻ വർദ്ധിക്കും. കാരണം നമ്മിലേക്ക് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ നമുക്ക് നിയോഗിച്ച പ്രവാചകൻ എത്രത്തോളം സത്യസന്ധനാണെന്നും എത്രത്തോളം വിശ്വസ്തനാണെന്നും നാം കൂടുതൽ അറിയുക വഴി നമ്മൾ ഈമാൻ സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ഗൌരവത്തിൽ പ്രവാചകന്റെ ചരിത്രവും പ്രവാചകന്റെ ജീവിതവും പഠിക്കാൻ തയ്യാറാവണം. ഇനി അടുത്ത കാര്യം പറയുന്നത്, അപ്പൊ ഈ കാര്യം പറഞ്ഞ് പ്രവാചകനെ കുറിച്ച് അറിയുക എന്നുള്ളത്. അടുത്ത കാര്യം പറയുന്നത്, അത്തഫക്കുറു ഫിൽ കൗൻ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഉറ്റാലോചന, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ള ആകാശഭൂമികളെ, ഫി ഖൽഖി സമാവാതി വൽ അർദ് വമാ ഫീഹിന്ന മിനൽ മഖ്ലൂഖാതിൽ മുതനവ്വിഅ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടില്ല വ്യത്യസ്തമായ സൃഷ്ടികൾ, ആകാശഭൂമികൾ, ഈ കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക. മനുഷ്യനെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന വഴി, മനുഷ്യന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന വഴി, ആ കാര്യങ്ങളെല്ലാം ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, നാം ഗൌരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകൾക്കും ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ. നമ്മുടെ കുട്ടികൾ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുട്ടികളും ഒന്നെങ്കിൽ ഗെയിം കളികളിൽ, ഒരുപാട് ഗെയിമുകൾ അതിലേക്ക് മുഴുകുന്ന അവസ്ഥ, അതല്ലെങ്കിൽ യൂട്യൂബുകളിലെ വ്ളോഗുകളിൽ നമ്മൾ കരുതും അത് പിന്നെ അതിലെന്തോ കുഴപ്പം, അത് സിനിമ അല്ലല്ലോ, അത് സീരിയൽ അല്ലല്ലോ, ആ കുട്ടികൾ കണ്ടോട്ടെ, അത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ കൽബിൽ നഷ്ടപ്പെടുത്തുന്ന കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൽബിലും ചിന്തിക്കാനുള്ള കഴിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും നമ്മുടെ സ്വന്തത്തിലും ഉറ്റാലോചിക്കുക എന്നുള്ളത്. ഈമാനിൽ യഖീൻ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ ഇതുപോലെയുള്ള ഭൗതികമായിട്ടുള്ള ഈ മൊബൈൽ ഗെയിമുകളിലും അതുപോലെയുള്ള ഈ സിനിമ, സംഗീതം, വ്ളോഗ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഇതിന് മുഴുകുന്ന കുട്ടികളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വിശ്വാസം ഏതൊരു കാര്യം ഉണ്ടാകുന്നതിനും ദുനിയാവിൽ തന്നെ ഒരു കാരണമുണ്ടെന്ന് അവർ മനസ്സിലാക്കുക. അത് ഉദാഹരണത്തിന് ഇപ്പൊ മഴ പെയ്യുന്നതിന്, അവർ പഠിക്കും ശാസ്ത്രീയപരമായിട്ട് കടലിലെ വെള്ളം സൂര്യൻ ഇങ്ങനെ പിന്നെ നീരാവിയായി എടുത്ത് അത് മേഘമായി വന്ന് അതിൽ നിന്ന് കുറെ പ്രഷേഴ്സ് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് വെള്ളം പെയ്ത് മഴ പെയ്യുന്നു. ഈ കുട്ടി അത് പഠിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയെ എടുത്ത് എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മഴ പെയ്യിക്കുന്നത്. ആ കുട്ടി നേരെ ആലോചിക്കുക, ഞാൻ ഇങ്ങനെയാണല്ലോ പഠിച്ചത്, ഞാൻ ആദ്യം പഠിച്ചത് എങ്ങനെയാണ്, ഇങ്ങനെയാണല്ലോ മഴ പെയ്യുന്നത്, പിന്നെ എന്താ പ്രശ്നം, ഇതിലൂടെ അള്ളാന്റെ ഇടപെടൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഓരോ വിഷയങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് ഇതിന്റെ എല്ലാം അന്തർഫലമാണ്, പലർക്കും മനസ്സിലാവില്ല. ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ദുനിയായ കാരണങ്ങളിൽ മാത്രം തലച്ചോറിനെ ബന്ധിപ്പിക്കും. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതിന് കുട്ടികളുടെ ഫിത്രത്തിനെ കാത്തുസൂക്ഷിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആകാശഭൂമികളെ സൃഷ്ടിപ്പിച്ച് ചിന്തിക്കുക, ആകാശത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഈ കാര്യങ്ങൾ ഓരോന്നും അതിന്റെ കൃത്യമായ ഘട്ടത്തിൽ അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു തആല എത്രയോ ആയത്തുകളുടെ വിശദ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കും എന്താണ് അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്, എത്ര ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു വെക്കും. ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണമാണ്, ഒരു പിന്നെ എന്തെങ്കിലും ഒരു വിത്ത്, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ ഒരു പിന്നെ അണ്ടി എടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടില്ല. അതേസമയം അതിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ തൈ, അതിനെ മുളച്ച് വരികയാണ്, പക്ഷെ അതിനെ തട്ടിയാൽ അത് പൊട്ടുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു തആല എത്ര മനോഹരമായിട്ട് പറഞ്ഞു, അല്ലാഹു ഫാലിഖുൽ ഹബ്ബി വന്നവ, അള്ളാഹു തആലയാണ് ഏതൊരു വിത്തിനെയും ഏതൊരു ചെറിയ വിത്തിനെയും കീറിക്കൊടുക്കുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണെന്ന് പറഞ്ഞു. അള്ളാഹു തആലയാണ് പക്ഷികൾ ആകാശത്ത് പറക്കുന്നു, എത്രയോ പിന്നെ ദൂരം താണ്ടി സഞ്ചരിക്കുന്ന പക്ഷികളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സൗന്ദര്യത്തിൽ നല്ല ഭംഗിയിൽ ഒരു കൃത്യമായ രീതിയിൽ പറക്കുന്നത്, അവർക്ക് കൃത്യമായ രീതികളുണ്ട്. ഒരു കൂട്ടം പക്ഷികൾ പറക്കുകയാണെങ്കിൽ ആദ്യം മുന്നിൽ കുറെ പക്ഷികൾ നിൽക്കുന്നുണ്ടാവും, അവരാദ്യം പറക്കും നല്ല വേഗത്തില്, അപ്പൊ എന്തുണ്ടാവും, കാറ്റിന്റെ എതിർദിശയിൽ വരുന്ന ആ ഫ്രിക്ഷൻ, എന്താ മലയാളത്തിൽ പറയാനില്ല, അതിന്റെ എതിർപ്പ് കുറയും. അപ്പൊ പിന്നത്തെ ഈ മുന്നത്തെ നിരയിലുള്ളതിനേക്കാൾ പിന്നത്തുള്ള പക്ഷികൾക്ക് ചെറിയ രീതിയിൽ ചിറകടിച്ചാൽ മതി, അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മുന്നിലുള്ള ആളുകൾ ക്ഷീണിക്കുമ്പോൾ അവർ പിന്നിലേക്ക് വരും, എന്നിട്ട് അടുത്ത ആളുകൾ മുന്നിൽ വരും, അവർ ശക്തമായിരിക്കും. ഇങ്ങനെയാണ് ഒരുപാട് കാലം അവർ യാത്ര ചെയ്യുന്നത്. ആരവർക്ക് അത് പഠിപ്പിച്ചു കൊടുത്ത്? തേനീശയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ എഞ്ചിനീയർമാരിൽ നിന്ന് അത്ഭുതകരമായിട്ട് അവർ പഠിക്കുന്നത്. ഓരോ തേനീച്ച ഒരു കൂടുണ്ടാക്കുന്ന അവസ്ഥ, അതിന്റെ പല രീതികൾ, ഏത് ജീവജാലത്തിൽ അത്ഭുതമില്ലാത്തത്? നിങ്ങളൊരു ഉറുമ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കി, അതിന്റെ ഉള്ളിൽ അതിന്റെ ദഹന പ്രക്രിയ, അതിന്റെ കണ്ണ്, അതിന്റെ ശ്വാസകോശം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് തട്ടിക്കളഞ്ഞ ഒരു ജീവിയാണ് മനുഷ്യനെ കൊണ്ട് ചോദിക്കുക. അതുപോലെ ഒന്നിനെ ഉണ്ടാക്കാൻ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ഓരോ ഒരു ചെടി മുളക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരേ ഭൂമി, അതില് മധുരമുള്ള കായ്കനികൾ, കയ്പുള്ള കായ്കനികൾ, എരിവുള്ള കായ്കനികൾ, പല രുചിയിൽ ഒരേ രൂപത്തിൽ പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നു. ജന്തുജീവജാലങ്ങൾ, എത്ര വ്യത്യസ്തമായ ജന്തുജീവജാലങ്ങൾ, ഇതെല്ലാം ഒറ്റാലോചിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നമുക്ക് ഏറ്റവും നല്ല ഈമാനിന്റെ ദൃഢത കൈവരിക്കാൻ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തിട്ടുള്ള റഹ്മത്ത് നമുക്ക് ഭൂമിയെ ഏറ്റവും നല്ലത് ഒരുക്കി തന്ന്, മനുഷ്യന് വേണ്ടി ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത്. യഥാർത്ഥത്തിൽ മനുഷ്യന് അള്ളാഹു തആല ശ്രേഷ്ഠത നൽകിയില്ല എങ്കിൽ മനുഷ്യനേക്കാൾ ശക്തിയും കഴിവുമുള്ള എത്രയോ ജീവജാലങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യനേക്കാൾ ഒരു 10, 20, 30 ഇരട്ടി ശക്തിയുള്ള ആനകളൊക്കെ മെലിഞ്ഞൊരാളായിരിക്കും. മെലിഞ്ഞൊരാൾ ഇങ്ങോട്ട് പോവാ പറഞ്ഞ ആനന്ദ് ചെയ്യും, ഇങ്ങോട്ട് വരും. അങ്ങോട്ട് പോവാ പറഞ്ഞ അങ്ങോട്ട് പോവും. സിംഹത്തെയും ഈ കടുവകളെയൊക്കെ നമുക്ക് പറ്റുന്നുണ്ടാവില്ല, അതിനൊക്കെ നിയന്ത്രിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, അതൊക്കെ പറഞ്ഞ് മനുഷ്യൻ പറഞ്ഞു കേട്ടുന്ന എത്ര ജീവികളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തി മനസ്സിലായാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ബോധ്യപ്പെട്ടാൽ, അള്ളാഹു നമ്മൾ തീർച്ചയായിട്ടും നന്ദി കാണിക്കാൻ, അള്ളാഹുവിന്റെ ഇഖ്ലാ അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ് നമുക്ക് വർദ്ധിക്കും. ഈമാനിന്റെ റൂഹാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഈമാനിന്റെ റൂഹാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തൊക്കെ കാര്യങ്ങൾ ദുനിയാവിൽ നമുക്ക് കാണാൻ പറ്റുമോ അതിലെല്ലാം ഉറ്റാലോചിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടെത്താൻ, അള്ളാഹു തആലയുടെ ആ പിന്നെ സൃഷ്ടിപ്പിന്റെ വൈഭവത്തെ മനസ്സിലാക്കാൻ, അത് കണ്ടെത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തിയാൽ വദാലിക യൂജിബു ലിൽഅബ്ദി കമാൽ ഖുദു, അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു അടിമയ്ക്ക് അങ്ങേയറ്റത്തെ താഴ്മ അത് നിർബന്ധമാക്കും. കമാലുൽ ഖുദു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മ, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മയാണ്. അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി മാറുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ എന്തുണ്ടാവും? എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ പഠിക്കും. നമ്മള് അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ റിസ്ഖിന്റെ കാര്യത്തിൽ പറഞ്ഞ എന്താണ്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർ ഇല്ല അലല്ലാഹി റിസ്ഖുഹ, അള്ളാഹു തആല റിസ്ഖ് ഏറ്റെടുക്കാത്ത ഒരു ജീവിയുമില്ല. അപ്പൊ മനുഷ്യന് തന്റെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ കടബാധ്യത വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, അവനൊന്ന് ആലോചിച്ചാൽ മതി, എത്ര പക്ഷികൾക്ക് അള്ളാഹു തആല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭൂമിയുടെ ഇരട്ടിയുള്ള കടലിൽ മത്സ്യങ്ങൾ എത്രയോ കോടിയുണ്ട്, മനുഷ്യനേക്കാൾ എത്രയോ കോടിക്കണക്കിന് ഇരട്ടിയിലെ മത്സ്യങ്ങളുണ്ട് കടലിനടിയിൽ. അവർക്കെല്ലാം അള്ളാഹു തആല ഉപജീവനം നൽകുന്നുണ്ട്. എത്രയോ ജന്തുജീവനജാലങ്ങൾക്ക് അത്ഭുതകരമായ അള്ളാഹു തആല ഉപജീവനം നൽകുന്നുണ്ട്. ഇതാലോചിക്കുമ്പോ സ്വഭാവ, ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു ചിന്തിക്കുമ്പോ, കേവലം ഒരു മനുഷ്യനായ എനിക്ക് റിസ്ക് തരാൻ അള്ളാഹു ഖാദിറാൻ, അള്ളാഹുവിന് തവക്കുൽ ചെയ്യാനുള്ള കഴിവ്, എന്താവശ്യത്തിലും അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിന്റെ ഓരോ വാഗ്ദാനത്തിലുമുള്ള ദൃഢമായ വിശ്വാസം, അള്ളാഹുവിന്റെ ഔദാര്യത്തിലുള്ള പ്രതീക്ഷ, അങ്ങനെ എല്ലാ ഈമാനിന്റെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ഇതുകൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഈമാനിന്റെ തഹ്ഖീഖിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അള്ളാഹുവിനോട് എന്ത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. കാരണം ഈ ഇബാദത്തിന്റെ ഏറ്റവും വലിയ സത്ത എന്ന് പറഞ്ഞാൽ അത് ദുആ ആണ്, അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ് ആണ്. ഇത് നമുക്ക് സാധിക്കാൻ ഈ ചിന്ത നമുക്ക് മതിയാവുന്നതാണ്. നമ്മൾ ഒറ്റ ആലോചിക്കണം. നമ്മൾ ഒരിക്കലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ കുട്ടികളുടെ ബുദ്ധികളെ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് നിരീശ്വരവാദത്തിന്റെ വിത്തുകളാണ്. അവർ സ്വന്തം ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവരെ ബുദ്ധി മരവിച്ചു പോയിട്ടുണ്ടാകും. നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ചിന്തിക്കാനുള്ള കഴിവിനെയാണ്. ഓരോ കുട്ടികളെയും ഓരോ കാര്യങ്ങൾ കാണിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക, ഇത് കണ്ടില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്. ഓരോ കാര്യങ്ങളെയും അത്ഭുതങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നാം ശ്രദ്ധിക്കണം. അപ്പൊ നാം പറഞ്ഞത് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അടുത്ത കാര്യം, അതഫക്കുർ ഫീ കസ്റത്തി നിഅമില്ലാഹി വആലാഇഹി അൽആമ്മ വൽഖാസ്സ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ മൊത്തമായിട്ട് മനുഷ്യർക്കുള്ളതും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുമുള്ള അള്ളാഹുവിന്റെ നിഅമത്തുകളും അള്ളാഹു നൽകിയ സൗകര്യങ്ങളും ഔദാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. സഹോദരങ്ങളെ, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് എത്ര എണ്ണിയാലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇബ്നുൽ ജൗസി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാസിറിൽ അദ്ദേഹം പറയുന്ന ഒരു ബാബുണ്ട്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഇബ്നുൽ ജൗസി റഹ്മഹുള്ള പറയാണ്, ഒരു ദിവസം ഒരു സമയത്ത് എന്റെ നഫ്സിനെ വല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, പാപങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ഖുർആൻ പാരായണം ചെയ്ത് ആ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ശ്രദ്ധയില്ലാത്ത അവസ്ഥയായി. എന്താണ് ഞാൻ പാരായണം ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിയാത്ത അവസ്ഥയിൽ ഞാൻ പാരായണം ചെയ്തു. അങ്ങനെ സൂറത്തുൽ യൂസുഫിന് തുടക്കമെത്തി. ഞാനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അത് എന്താണ് ആശയം എന്നുള്ള ചിന്തിക്കുന്ന അവസ്ഥ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ പാരായണം ചെയ്യാം. അങ്ങനെ അദ്ദേഹം പറയാണ്, ഈ ആയത്തെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്നുപോയി. قال معاذ الله الله يوسف نبي عليه السلام പറഞ്ഞു, قال معاذ الله انه ربي احسن مثواي, അല്ലാഹുവിനെ ഞാൻ രക്ഷ ചോദിക്കുന്നു, എന്റെ യജമാനൻ എനിക്ക് ഏറ്റവും നല്ല താമസ സൗകര്യമാണ് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞ ആയത്തെത്തി. എന്നിട്ട് ഇബ്നു ജൗസി റഹിമഹുള്ള പറയാണ്, ഞാൻ ആയത്തിനെ ഒരുപാട് ആലോചിച്ചു, കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം ഇവിടെ ആ തന്റെ യജമാനന്റെ ഭാര്യ ഒരു തിന്മയ്ക്ക് വേണ്ടി വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ യൂസഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഖാല മഅദല്ലാ, അല്ലാഹു രക്ഷ, എന്നിട്ട് പറയാണ് ഇന്നഹു റബ്ബി, എന്റെ യജമാനൻ അഥവാ ഈ സ്ത്രീയുടെ ഭർത്താവ് അദ്ദേഹത്തിനാണ് റബ്ബ് എന്നാണ് യൂസഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. അഹ്സന മസ്വായ, എനിക്ക് ഏറ്റവും നല്ല താമസ സൗകര്യം തന്നത്. അടിമകളുടെ കൂട്ടത്തിൽ ചന്തയിൽ വിൽക്കാൻ വെച്ചിരുന്ന യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു മകന്റെ സ്ഥാനത്ത് വീട്ടിൽ നിർത്തി എല്ലാ സൗകര്യവും കൊടുത്ത് അവിടെ നിർത്തിയിട്ടുള്ള യജമാനനെ എന്താണ്, ഞാൻ യജമാനൻ എനിക്ക് നല്ല സൗകര്യം തന്നിരിക്കുന്നത്, ആ യജമാനോട് നന്ദി കേട് കാണിക്കാൻ പറ്റൂല എന്നാണ് അവിടെ യൂസഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. ഇബ്നു ജൗസി റഹിമഹുള്ള പറയാണ്, ഞാൻ ആലോചിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു. മറ്റുള്ളവരെക്കാൾ അല്ലാഹു തആല എനിക്ക് എത്രയോ കാര്യങ്ങൾ എളുപ്പമാക്കി. മറ്റുള്ളവർ ഒരുപാട് കാലം പഠിക്കുന്ന ഇൽമ് എനിക്ക് കുറച്ചു കാലം കൊണ്ട് അല്ലാഹു തആല തന്നു. മറ്റുള്ളവരെക്കാൾ ബുദ്ധിമുട്ടില്ലാതെ റിസ്ക് എനിക്ക് എളുപ്പമാക്കി തന്നു. എന്റെ ശരീരം രൂപം എല്ലാം നന്നാക്കി തന്നു. എന്റെ കൽബിനെ നന്നാക്കി തന്നു. ഏതിനാണ് ഞാൻ അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടത് എനിക്കറിയില്ല. അതായത് കേവലം സ്വന്തം റബ്ബല്ല, സ്വന്തം യഥാർത്ഥത്തിലുള്ള അധികാരമില്ലാത്ത യജമാനായിട്ട് കൂടി ഒരു താമസ സൗകര്യം തന്നതിന്റെ പേരിൽ എന്റെ റബ്ബ് എനിക്ക് നല്ല സൗകര്യം തന്നു, അതുകൊണ്ട് നന്ദി കേട് കാണിക്കാൻ പറ്റില്ല എന്ന് യൂസഫ് നബി പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല ജനിച്ചു വീണത് മുതൽ എല്ലാം നമുക്ക് തന്നു, എല്ലാം. ഇനി താ റബ്ബിനോട് നന്ദി കാണിക്കുന്ന അവസ്ഥയോ? ഇബ്നു ജൗസി റഹിമഹുള്ള പറയാണ്, ഞാൻ അത് ആലോചിച്ചു, എന്റെ റബ്ബിനോടുള്ള എങ്ങനെയാണ് നന്ദി കേട് കാണിക്കുക. എന്നിട്ട് ആയത്തിന്റെ ബാക്കി അദ്ദേഹം പറയാ, ഇന്നഹു ലാ യുഫ്ലിഹു ദാലിമീൻ, ദുൽമു ചെയ്യുന്നവർ ദാലിമീങ്ങൾ, ദുൽമു ചെയ്യുന്നവർ വിജയിക്കുകയില്ല, ദുൽമു ചെയ്യുന്നവർ വിജയിക്കുകയില്ല എന്ന് ആയത്തിന്റെ ബാക്കി പാരായണം ചെയ്തു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ ചൊരിഞ്ഞിട്ടുണ്ട്. ആ നിഅമത്ത് നഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ നിഅമത്തിന് നന്ദി കാണിക്കാത്തത് കൊണ്ടാണ് അത്. ഇവിടെ ഷെയ്ഖ് പറയുന്നത് അല്ലാഹു തആല തന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് അത് നന്ദി കാണിക്കുക. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാതി മാ റസഖനാകും വസ്കുറൂ ലില്ലാ ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഏ ഈമാനുള്ളവരെ, കുലു മിൻ തയ്യിബാത്തി, തയ്യിബായതിൽ നിങ്ങൾ ഭക്ഷിക്കുക, മാ റസഖനാകും നിങ്ങൾക്ക് റിസ്ക്കായി നൽകിയതിൽ, വസ്കുറൂ ലില്ലാ അല്ലാഹുവിനെ നിങ്ങൾ നന്ദി കാണിക്കുക, അല്ലാഹുവിനെ നന്ദി കാണിക്കുക, ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ നിങ്ങൾ അവനെയാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. നമ്മൾ നമുക്ക് ലഭിച്ച നിഅമത്തുകൾക്ക് എത്ര ശുക്ർ കാണിക്കുന്നുവോ അതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കും. ഈമാൻ എത്ര ഉണ്ടാകുന്നുവോ അതിനനുസരിച്ച് ശുക്ർ കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ രീതി, രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. ഒന്ന് ഈമാൻ വർദ്ധിക്കുമ്പോൾ ശുക്ർ വർദ്ധിക്കും, ശുക്ർ വർദ്ധിക്കുമ്പോൾ ഈമാനും വർദ്ധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ള തന്ന ആരോഗ്യത്തിന്, അള്ള തന്ന ഭക്ഷണത്തിന്, അള്ള തന്ന വെള്ളത്തിന്, അള്ള തന്ന കാഴ്ചശക്തിക്ക്, അള്ള തന്ന കേൾവി ശക്തിക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഓരോ കാര്യത്തിനും നന്ദിയുള്ളവരായാൽ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. അടുത്ത് പറയുന്നത് അൽ-ഇക്ഥാറു മിൻ ദിക്രില്ലാഹി കുല്ലു വഖ്തിൻ, കുല്ലു വഖ്തിൻ, എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ നമുക്കറിയാം, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ കുറിച്ച് ദിക്ർ ഉണ്ടായാൽ ഞാൻ നിങ്ങളെ കുറിച്ച് ദിക്ർ ഉണ്ടാകുമെന്ന്, നിങ്ങളെ ഓർക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്നുള്ളത് ഒരുത്തന്റെ ഈമാൻ കൽബിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, ധാരാളമായി അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, അതിനെ വളർത്തിയെടുത്ത് ഈമാൻ ശക്തിപ്പെടുത്തും. കഴിഞ്ഞ ദിവസത്തിൽ നാം പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കെട്ടിപ്പടുത്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ദിക്റും ശുക്റുമാണെന്ന്. അതിനെക്കുറിച്ച് നാം വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നേരത്തെ ശുക്റിനെ പറ്റി പറഞ്ഞു, ഇവിടെ ദിക്റിനെ പറ്റി പറഞ്ഞു. നമ്മൾ ആരെയാണോ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പിന്നെ ഇഷ്ടപ്പെടുന്നത്, അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ര് ധാരാളമായിട്ടുണ്ടാവും. ഏതൊരു കാര്യത്തെയാണോ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അതായിരിക്കും നാം ഏറ്റവും അധികം പിന്നെ ഓർക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ് ഈമാൻ, ബൽഹിയ റൂഹ്, അതാണ് ഈമാനിന്റെ റൂഹ് എന്ന് പറയുന്നത്. അതായത് അള്ളാഹു അല്ലാത്തവരോടുള്ള ഹുബ്ബ് നമ്മുടെ കൽബിൽ ഉണ്ടാവുമ്പോഴാണ് അള്ളാഹു അല്ലാത്ത വസ്തുക്കളോട്, അള്ളാഹു അല്ലാത്ത വ്യക്തികളോട്, അള്ളാഹു അല്ലാത്ത പ്രവർത്തനങ്ങളോട്, അതിനോടെല്ലാം നമ്മുടെ കൽബിൽ ഹുബ്ബ് വർദ്ധിക്കുമ്പോഴാണ് നാം തിന്മയിലേക്ക് പോകുന്നത്. അതായത് ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ്. ആ ഹുബ്ബ് എത്രത്തോളം ശക്തിപ്പെടുന്നുവോ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ള തിന്മകളിൽ നാം രക്ഷപ്പെടും. അതേസമയം അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കുറഞ്ഞ് തിന്മകളോട് നമുക്ക് ഹുബ്ബ് വർദ്ധിക്കുമ്പോൾ നമ്മൾ തിന്മകളിൽ പോയി വീഴുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ര് വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അത് എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഈമാനിൽ വർദ്ധനവുണ്ടാവും. അടുത്തൊരു കാര്യം പറയുന്നത് മാരിഫത്തു മഹാസിനുദ്ദീൻ, ദീനിന്റെ നന്മകളെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ടുപെട്ടു തന്ന ദീനാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള അഹ്കാമുകൾ, അതിന്റെ അമാലുകൾ, അതിന്റെ ഓരോ കാര്യങ്ങളും, ഇസ്ലാമിന്റെ ഏത് കാര്യം എടുത്താൽ നമ്മൾ എന്ത് അത്ഭുതമാണ് നമ്മുടെ ദീന്. എത്ര ചെറിയ കാര്യം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്ന് മലമൂത്ര വിസർജനത്തിന് പോകുമ്പോഴും അത് എങ്ങനെയായിരിക്കണം, കയറുമ്പോൾ ഇറതുകാലി വെച്ച് കയറണം, അത് എങ്ങനെ വൃത്തിയാക്കണം, എന്തൊക്കെ കൊണ്ട് വൃത്തിയാക്കരുത്, എന്തെല്ലാം കാര്യങ്ങൾ. എത്ര ചെറിയ കാര്യങ്ങളിൽ പോലും, സ്വന്തം ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ പോലും ചെയ്യേണ്ട മര്യാദകൾ, അതിനോടുള്ള കടമകൾ, അതുപോലെ പഠിപ്പിച്ചു. എത്ര രഹസ്യമായ കാര്യങ്ങളിൽ പോലും ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. അല്ലാഹു തആല പറഞ്ഞു വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈമാൻ കൽബിൽ അലങ്കാരമാക്കി തരുന്നത്, അതിനോട് ഇഷ്ടമുണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമിനെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, തവക്കുലു, റജ, ഖൗഫ് അതുപോലെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്ത് കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിലും അത് നമ്മൾക്ക് നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിപ്പിക്കും. ഇസ്ലാമിന്റെ നന്മകളെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ നാടുകളിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അനന്തരാവകാശ നിയമങ്ങളുടെ വിഷയത്തിൽ ഇസ്ലാമിനെ പോലെ സുരക്ഷിതമായ നിയമം ആർക്കാണുള്ളത്? തലാഖിന്റെയും വിവാഹത്തിന്റെയും വിഷയത്തിൽ ഇസ്ലാമിന്റെ പോലെ മഹത്തരമായ നിയമങ്ങൾ ആർക്കാണുള്ളത്? ഏതെങ്കിലും മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അതുകൊണ്ട് ദീനിന്റെ നന്മകളെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് ഷെയ്ഖ് ഒരു ദുആ കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജ്അൽനാ ഹുദാതൻ മുഹ്തദീൻ. ഇത് വലിയൊരു ദുആന്റെ ബാക്കിയാണ്. ഈ ദുആ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബിഇൽമിക അൽഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹീനി മാ അലിംത അൽഹയാത ഖൈറൻ ലി വതവഫനി ഇദാ അലിംത അൽവഫ وفات خيرا لي اللهم اني اسالك خشيتك في الغيب والشهاده واسالك كلمه الحق في ضلال الغضب واسالك قصد في الغناء والفقر واسالك نعيما لا ينفد واسالك قره عين لا تنقتك واسالك رضا بعد القضاء واسالك برد العيش بعد الموت واسالك لذه النظر الى وجهك والشوق الى لقائك في غير ضراء مضره ولا فتنه مضله اللهم زينا بزينة الإيمان وجعل له هداة مهتدين دعاء മനോഹരമായ ദുആണ്. ഇതിപ്പോ വിശദീകരിക്കാൻ സമയം നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഈ പിന്നെ ഈ ദുആ ഒരു ദിവസത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് സാധിക്കുമെങ്കിൽ അത് കേട്ട് പഠിക്കുക. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ സയ്യിന ബിസീനത്തിൽ ഈമാൻ, ഈമാനിന്റെ അലങ്കാരം കൊണ്ട് ഞങ്ങളെ അലങ്കരിപ്പിക്കണമേ. ഈമാനാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അലങ്കാരം. ഈമാനിനേക്കാൾ അലങ്കാരം ഒരുത്തൻ സമ്പത്ത്, സഹോദരങ്ങളെ, ഒരുത്തൻ സമ്പത്ത് കൊണ്ടോ സൗകര്യം കൊണ്ടോ അധികാരം കൊണ്ടോ എത്ര ആധിക്യമുണ്ടെങ്കിലും മറ്റൊരുത്തൻ ഈമാനിന്റെ കൊണ്ട് അവൻ ആധിക്യമുണ്ടെങ്കിൽ അവനോളം വരുന്ന അലങ്കാരം വേറൊരാൾക്കുണ്ടാവില്ല. ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും ഈമാനിന്റെ അലങ്കാരത്തോട് യോജിക്കില്ല. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, കുഫ്ഫാറുകളും മറ്റുള്ളവരുടെയും സമ്പത്തോ സൗകര്യങ്ങളോ അല്ല ഒരു മുഅ്മിനെ അത്ഭുതപ്പെടുത്തേണ്ടത്. മുഅ്മിനെ അത്ഭുതപ്പെടുത്തേണ്ടത് അവന്റെ ഈമാനിന്റെ വർദ്ധനവിനെയാണ്. അതുകൊണ്ട് ഗൗരവത്തിന്റെ മനസ്സിൽ ഇതുപോലെയുള്ള ദുആകൾ, അല്ലാഹുമ്മ ഹബ്ബിബിലൈൽ ഈമാൻ, ഈമാൻ ഞങ്ങൾ ഇഷ്ടമുള്ളതാക്കി തരണേ, അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ, ഈമാൻ അലങ്കാരമുള്ളതാക്കി തരണമേ, ഇങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്ത പിന്നെ കാര്യം പറയുന്നത് അൽ ഇജ്തിഹാദ് ഫീ തഹഖുഖി ഫീ മഖാമിൽ ഇഹ്സാൻ, ഇഹ്സാനിന്റെ ദർജയിൽ എത്താൻ വേണ്ടി അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദീന് മൂന്ന് മർത്തബകളിലാണ്. ഒന്നാമത്തേത് ഇസ്ലാം, രണ്ടാമത്തേത് ഈമാൻ, അതിന് മുകളിൽ ഇഹ്സാൻ എന്നുള്ളത്. മൂന്ന് മർത്തബകളാണ് ദീൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൽ പ്രവേശിക്കുന്ന ആൾ അവൻ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വഴി ഈമാനിന്റെ ദർജയിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് ഇഹ്സാനിന്റെ ദർജയിലേക്ക് എത്തുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യമായി വെക്കേണ്ടത് എങ്ങനെയെങ്കിലും ഇഹ്സാനിന്റെ ദർജയിൽ എനിക്ക് എത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. എന്താണ് ഇഹ്സാന്റെ ദർജയിലെത്താൻ? ഷെയ്ഖ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ കാണുന്നുണ്ട്, ഏത് സമയത്തും കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നോട്ടത്തിൽ നിന്നും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ ഞാൻ വിട്ടുപോകുന്നില്ല, ഏത് സമയവും ആ ബോധത്തിൽ നിൽക്കുക, അതാണ് ഇഹ്സാനിന്റെ ദർജയിലേക്ക് എത്താനുള്ള മാർഗം. അങ്ങനെയൊരു ദർജയിൽ എത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഈമാൻ യക്കീനാവും, ഈമാൻ വർദ്ധിച്ച് ഈമാനിന്റെ ഉന്നതമായി യക്കീൻ എന്നുള്ള അവസ്ഥയിലെത്തും. അങ്ങനെ ശേഖർ പറഞ്ഞു ഫീ ദാലിക ഇല ഹഖ്ൽ യഖീൻ അല്ലദീ ഹുവ അഅലാ മറാതിബിൽ യഖീൻ, പിന്നെ യക്കീനിന്റെ മർത്തബകളിൽ ഏറ്റവും ഉന്നതമായ ഹഖ്ൽ യഖീനിലേക്ക് ഒരുത്തിന് എഹ്സാൻ ചെയ്യുന്നത് വരെ എത്താൻ സാധിക്കും. അഥവാ ഈമാനിന്റെ തന്നെ ഈമാനിന്റെ റൂഹാണ് യക്കീൻ എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാറ്. ഈമാനിന്റെ ഉന്നതമായ അവസ്ഥ യക്കീൻ, അതിന്റെ ഉന്നതമായ അവസ്ഥ ഹഖ്ൽ യഖീൻ. ഇതെല്ലാം നബി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. നബി ഈ കിതാബിൽ പറയുന്ന മാഷാഅല്ലാ മനോഹരമായ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടുപോകാനുള്ളതേയല്ല. കേട്ട് എങ്ങനെ ഞാനിത് എന്റെ ജീവിതത്തിൽ അമലാക്കുമെന്ന് ചിന്തിച്ച് അത് മനസ്സിൽ കൊണ്ടു നടന്ന് അത് പാലിക്കേണ്ടവരാണ്. അങ്ങനെ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തിയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്നത് ആസ്വദിക്കാൻ പറ്റും. അല്ലാഹു തആലയ്ക്കുള്ള അനുസരണം ഒരാൾക്ക് നിസ്കരിക്കാം, നിർബന്ധിതനായിട്ട് നിസ്കരിക്കണമെന്ന് വെച്ച് നിസ്കരിക്കാം. മറ്റൊരാൾക്ക് ആസ്വദിച്ച് നിസ്കരിക്കാം. ആസ്വദിച്ച് പല സഹാബാക്കളെ നമസ്കാരത്തിൽ നമുക്ക് സലഫുകളെ നമസ്കാരത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും, അവർ നമസ്കാരം ആസ്വദിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ റസൂൽ നമസ്കരിക്കുകയോ ചെയ്യാം. സലഫുകൾ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ നേരെ എന്താണ്, കാരണം അവർ നമസ്കാരത്തിൽ സമാധാനം കണ്ടെത്തിയിരുന്നു. അപ്പൊ ഓരോ കാര്യങ്ങളും, അപ്പൊ നാം പറഞ്ഞത് എഹ്സാനിന്റെ ദർജയിലെത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. അങ്ങനെ എത്തിയാൽ വഹാദാ ഹുവൽ ഈമാനുൽ കാമിൽ, അതാണ് പൂർണമായ ഈമാൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തതായി പറയുന്നത് അൽ ഇഹ്സാനു ഇലൽ ഖൽഖി ബിൽ ഖൗലി വൽ ഫിഅൽ. എഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് ഇപ്പൊ പറഞ്ഞു അള്ളാഹുവിനോടുള്ള എഹ്സാൻ, രണ്ടാമത് പറയുന്നത് സൃഷ്ടിയോടുള്ള എഹ്സാൻ. എഹ്സാൻ എന്ന് പറഞ്ഞാൽ രണ്ടു വേളയിലാണ്, ഒന്ന് അള്ളാഹുവിനോട് എഹ്സാൻ ചെയ്യുക, രണ്ടാമത്തേത് സൃഷ്ടിയോട് എഹ്സാൻ ചെയ്യുക. സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള മുഅ്മിനീങ്ങൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള സാധുക്കൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബക്കാർക്ക്, അങ്ങനെ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കെല്ലാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരിലേക്ക് എഹ്സാൻ ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സുന്നത്താണ്. ഷെയ്ഖ് പറയുന്നത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമുക്ക് പറഞ്ഞിട്ട കാര്യമാണ്, ഒരു കർമ്മത്തിന്റെ പ്രതിഫലം എന്നുള്ളത് ആ അമലിന്റെ ജിൻസ് അനുസരിച്ച് ഇനമനുസരിച്ചായിരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള ഈ സുന്നത്ത് അള്ളാഹുവിന്റെ രീതിയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള അടിമകളുടെ മേലെ നാം എത്ര നമ്മുടെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ, നമ്മൾ നല്ലൊരു ഉപദേശം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുഅ്മിനീങ്ങളുടെ പാപങ്ങൾ മറച്ചു വെക്കുകയാണ്, ഒരു മുഅ്മിനീന്റെ ഞെരുക്കം മാറ്റി കൊടുക്കുകയാണ്, ഒരു സഹായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ദാനധർമ്മം നിർവഹിക്കുകയാണ്, കുടുംബത്തിന് ചെലവഴിക്കുകയാണ്, ഇതിനുള്ള പ്രതിഫലം ഇതേപോലെ അള്ളാഹുവിന് ലഭിക്കും. അതാണ് കുടുംബബന്ധം ആര് ചേർക്കുന്നുവോ അവനുമായി ബന്ധം അള്ളാഹു ചേർക്കും. ആര് കുടുംബബന്ധം ചേർക്കുന്നു അവനുമായി ബന്ധം അള്ളാഹു ചേർക്കും. ആരാണോ അടിമകളുടെ പാപം മറച്ചു വെക്കുന്നത് അവന്റെ പാപം അള്ളാഹു മറച്ചു വെക്കും. വല്ലാഹു ഫി ഔലി അബ്ദി മാ കാന അബ്ദു ഫി ഔലി അഖീ, ആരാണോ തന്റെ സഹോദരനെ സഹായിക്കുന്നത്, മുഅ്മിനീനെ സഹായിക്കുന്നത്, അവനെ അള്ളാഹു സഹായിക്കും. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തുകൊണ്ടാണ്, സൃഷ്ടികളോടുള്ള എഹ്സാനാണ്. ഇവിടെ പറഞ്ഞത് നമ്മൾ സൃഷ്ടികളോട് എഹ്സാൻ ചെയ്താൽ, നന്മ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോടും തിരിച്ച് അതുപോലെ ചെയ്യും. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള ഓരോ മുഅ്മിനീങ്ങൾക്കും നമ്മൾ പിന്നെ സഹായങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ അവരിലേക്ക് നന്മ ചെയ്താൽ, അത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും നമ്മുടെ അമലിൽ ഇഖ്ലാസ് ഉണ്ടാക്കുകയും ചെയ്യും. അത് ഏറ്റവും നല്ല നസീഹത്തോടു കൂടിയായിരിക്കണം. അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. അത് അള്ളാഹുവിനോടും അതുപോലെ തന്നെ പ്രവാചകനോടും കിതാബിനോടും അതുപോലെ ഓരോ കാര്യങ്ങളോ അതുപോലെ മുസ്ലിമീങ്ങളോടും മൊത്തത്തിൽ നമ്മൾ എല്ലാ രീതിയിലും നന്മ ചെയ്യാൻ നാം ശ്രമിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും ഈമാൻ മുഅ്മിനീകാവില്ല, അഥവാ ഈമാനിന്റെ പൂർണ്ണതയിലെത്തില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി, നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, നിങ്ങളുടെ സ്വന്തത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ സ്വന്തത്തിന് നാം എന്താണോ ഇഷ്ടപ്പെടുന്നത്, നാം എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ സഹോദരന്മാർക്കും വേണ്ടി ഇഷ്ടപ്പെടണം. നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ സഹോദരന്മാർക്കും ആഗ്രഹിക്കണം. നമ്മളെ പറ്റി ആളുകൾ ഗീബത്തും നമീമത്തും പറയുക നാം ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് അത് പറയാൻ പാടില്ല. നമ്മളെ ആളുകൾ പിന്നെ സഹായിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ സഹോദരന്മാർക്കും അതുപോലെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഈമാൻ വർദ്ധിക്കാൻ നാം ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ സഹോദരന്മാർക്കും അത് ഇഷ്ടപ്പെടണം. നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഭൂമിനികൾക്കും മറ്റുള്ള സഹോദരങ്ങൾക്കും അത് ഇഷ്ടപ്പെടണം. അതുപോലെ നാം എന്താണോ നന്മയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത്, അത് നമ്മുടെ സഹോദരന്മാർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇഹ്സാൻ അള്ളാഹുവിനോട് ചെയ്യൽ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും, സൃഷ്ടികളോട് ചെയ്യൽ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. ഇത് ഈ കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ ഈമാൻ കുറയുമ്പോ, ഈമാൻ ദുർബലമാവുമ്പോ ഇതൊന്ന് ചെയ്തു നോക്കി. ഈ പറഞ്ഞ നമ്മൾ ഈ ദർസുകളിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കി, നമ്മൾ ഈമാനിൽ മാറ്റം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പാപങ്ങളിൽ വീണുപോയി ഇനി ഞാൻ ഇതിന് രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ ഈ കാര്യങ്ങൾ ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കി, നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഈമാൻ വർദ്ധിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഇഹ്സാനിന്റെ അവസ്ഥയിലേക്കും അങ്ങനെ ഹഖീഖിന്റെ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ദീൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പണിയെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മാർഗത്തിൽ ഒരുപാട് പ്രവർത്തിക്കണം. വെറുതെ നമുക്ക് വലിയ സൗകര്യമാണ്, നമുക്ക് വലിയ സുഖമാണ്. നമുക്ക് സഹാബാക്കൾ അനുഭവിച്ച അത്ര ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഇല്ല. സഹാബാക്കൾ ചെയ്തിരുമ്പോൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. സഹാബാക്കൾക്ക് ഉണ്ടായ പോലെ മറ്റു പല പരീക്ഷണങ്ങളും നമുക്കില്ല. എന്നിട്ടും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ആ സഹാബാക്കൾ അടുത്ത പോലെ അടുക്കാൻ പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ നിഅമത്തുകളോട് നാം ചെയ്യുന്ന വലിയൊരു നന്ദികേടായിട്ട് മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് പഠിക്കുകയും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ്. ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി ഇമാം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഫസൽ, ഈ കിതാബിന്റെ അവസാനത്തെ ഫസൽ, ഫി ഫവായിദിൽ ഈമാനി വസമറാത്തി, ഇങ്ങനെ ലഭിച്ച ഈമാന് കൊണ്ടുള്ള നേട്ടങ്ങളും അതുകൊണ്ടുള്ള വിഭവങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. നമുക്ക് വരും ദിവസങ്ങളിൽ അതുകൂടെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഓരോ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് അമലാക്കാനും ഇത് ജീവിതത്തിൽ പകർത്താനും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കുള്ള ഈ യാത്രയിൽ ഇഹ്സാനിന്റെ ദർജയിലെത്താനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على نبينا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين.